അഹ്ഖാഫിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ 40 വയസ്സെത്തി കഴിഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച്, അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ മനസ്സിൽ വരുന്നൊരു സംശയം, 40 വയസ്സെത്തി കഴിഞ്ഞ ആളുകൾ മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയോ? അത് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. എന്നാൽ 40 വയസ്സെത്തി കഴിഞ്ഞതിനു ശേഷം ചില കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളത്. അപ്പൊ 40 വയസ്സ് എത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണ്ട ഒരുങ്ങണം. കാരണം പരലോകത്ത് വെച്ച് 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ ഹദീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവന്റെ യുവത്വത്തെ സംബന്ധിച്ചാണ്. അവന്റെ യുവത്വത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കപ്പെടുമെന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ 40 വയസ്സ് എത്തിക്കഴിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ആയത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ കാണാം, മാതാപിതാക്കൾ ഗർഭം ധരിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു, അവരാ സന്ദർഭത്തിൽ വഹിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ അതിനുശേഷം 10 അങ്ങനെ അവൻ തന്റെ പൂർണ്ണ ശക്തി പ്രാപിക്കാൻ, ഒരു മനുഷ്യൻ അവന് ശക്തി പ്രാപിച്ചാൽ, വബലഹ 40 അവന് 40 വയസ്സെത്തുകയും ചെയ്താൽ, ഇതാണ് അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അവന് 40 വയസ്സ് എത്തുകയും ചെയ്താൽ അവൻ പറയുന്നു, ഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അവൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിൻ നീ എനിക്ക് ചെയ്തു തന്ന നിരവധി നിഅമത്തുകളുണ്ട്, ആ നിഅമത്തുകൾക്ക് നിന്നോട് ശുക്ർ കാണിക്കാൻ, അതേപോലെ തന്നെ എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു തന്ന നിഅമത്തുകളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ. വഅന അമല സാലിഹൻ തർലാഹു, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. വഅസ്ലിഹി ലീ ഫീ ദുരിയ്യത്തി, അതേപോലെ തന്നെ എന്റെ സന്താനങ്ങളെ നീ നന്നാക്കുകയും ചെയ്യണം. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനുമാകുന്നു. ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറഞ്ഞത് 40 വയസ്സെത്തുമ്പോൾ ഈ 5 കാര്യങ്ങൾ അവന് പറയുമെന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക. 40 വയസ്സ് പിന്നിട്ട ആളുകൾ പ്രത്യേകിച്ചും ആലോചിക്കുക. കാരണം അവർ മരണത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് 40 വയസ്സ് എന്നുള്ളത്. മരണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഖബറിലെ ജീവിതത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി കൂടുതൽ കെയർഫുൾ ആകേണ്ട ഒരു ടൈമാണ് 40 വയസ്സ് എന്നുള്ളത്. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് 5 കാര്യങ്ങളാണ്. 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. 1, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യുന്നത്? അള്ളാഹു തനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കാൻ വേണ്ടി തോന്നിപ്പിക്കണം. ഇവിടെ ഔസിഇനി എന്ന് പറഞ്ഞാൽ അലഹിംനി എന്നുള്ളത് എനിക്ക് നീ തോന്നിപ്പിക്കണേ എന്നുള്ളതാണ്. അതിന്റെ വേറെ ഒരുപാട് തഫ്സീറുകൾ വന്നിട്ടുണ്ട്. 2 പറഞ്ഞത് എനിക്ക് മാത്രമല്ല, എന്റെ മാതാപിതാക്കൾക്ക് നീ ഒരുപാട് നിയമത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആ നിയമത്തുകൾക്ക് ശുക്ർ കാണിക്കാനും നീ തോന്നിപ്പിക്കണം. 2 പറഞ്ഞു. 3 പറഞ്ഞത് നീ ഇഷ്ടപ്പെടുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക്. 3 പറഞ്ഞു. 4 പറഞ്ഞത് സ്വന്തം കാര്യം മാത്രം പറഞ്ഞില്ല, മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞു, സ്വന്തം കാര്യം പറഞ്ഞു, എന്നിട്ട് മക്കളുടെ കാര്യം കൂടി പറഞ്ഞു. വസ്ലിഹലി ഫിദുരിയത്ത്, ആ കാര്യം കൂടി പറഞ്ഞു. 5 പറഞ്ഞു, ഇനി തുബ്തു ഇലൈക ഇനി മിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. ഇവിടെ ഇനി മിനൽ മുസ്ലിമീൻ എന്നുള്ളതിന് ഖുർത്തുബിയെ പോലുള്ള ആളുകൾ തഫ്സീർ കൊടുത്തിട്ടുള്ളത് എന്താറിയോ? മിനൽ മുഖലിസീന ബി തൗഹീദ്, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുക. അതിനും നീ എനിക്ക് എന്ത് ചെയ്യണം? തൗഫീക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇത് 40 വയസ്സെത്തി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ കാര്യങ്ങള്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് വരെ 40 വയസ്സ് പിന്നിട്ട് ആളുകളുണ്ടാകും. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല. പക്ഷെ 40 വയസ്സോടുകൂടി ഒരു മനുഷ്യന്റെ പിന്നെ ലൈഫ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മൊത്തത്തിൽ ഖുർആൻ മനുഷ്യന്റെ, ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ലൈഫാണ്, അവൻ പറ്റ ലൈഫായിരിക്കുന്ന ഒരു കാലഘട്ടം, അവൻ പറ്റ ദുർബലനായിരിക്കുന്ന ഒരു കാലഘട്ടം അവന്റെ ജീവിതത്തിലുണ്ട്. അതിനുശേഷം അവൻ കുവ്വത്ത് നേടുന്ന ഒരു കാലഘട്ടം, അവൻ ശക്തി പ്രാപിക്കുന്ന എന്തിനും കരുത്ത് നേടുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം പിന്നീട് വീണ്ടും എന്താണ്? ലഅഫാണ്, ദുർബലതയാണ്. അതോടുകൂടിയിട്ട് മനുഷ്യന്റെ ജീവിതം അസ്തമിക്കുകയാണ് ഈ ലോകത്ത്. ഇത് ഒരു നിയമമാണ്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ഇത് ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നൊരു കാര്യമാണ്. ഇവിടെ ആദ്യത്തെ ലഅഫിന് ശേഷം പിന്നെ കുവ്വത്ത്, ആ കുവ്വത്തിന് ശേഷം പിന്നീട് വീണ്ടും ലഅഫ്. ആ ലഅഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 40-ാമത്തെ വയസ്സ് മുതലാണ്. ഒരു 33 വയസ്സ് മുതൽ ഇത് ആരംഭിക്കും. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ, പ്രക്രിയകൾ നടക്കും. 40-ാമത്തെ വയസ്സ് മുതൽ ഈ ലഅഫ്, ഈ ദുർബലത അവൻ ആരംഭിക്കുകയാണ്. അതായത് അവൻ മരണത്തിലേക്ക് ഒന്നുകൂടി അടുക്കുന്നു എന്നർത്ഥം. ആ മരണത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എന്ന് പറയുമ്പോൾ അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അതിന്റെ മുമ്പ് മരിച്ചു പോയില്ല എന്നുള്ളതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്കിടയിലുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില ഹദീസുകളുണ്ട്. പെട്ടെന്നുള്ള മരണം, ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താന്നുള്ളത് വേറെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഖത്തറിലെ ദിവസവും നമ്മൾ ന്യൂസുകളിൽ കേൾക്കുന്നത് ഇതാണ്. അതേപോലെ തന്നെ നാട്ടിൽ നമുക്കുള്ള ചില വാർത്തകൾ പ്രതീക്ഷിക്കാത്ത ചില മരണങ്ങളാണ്. ഇവിടെ അത് മറ്റൊരു വിഷയം. പക്ഷെ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരാൾ വയസ്സാകുന്നു എന്ന് പറയും, അതല്ലെങ്കിൽ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഈ 40-ാമത്തെ വയസ്സ് എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമാണ്, അവന്റെ ദുർബലത ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഈ 40-ാമത്തെ വയസ്സിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. ഒരു പക്വത പ്രാപിക്കുന്ന, അവന്റെ ബുദ്ധിപരമായിട്ട് അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ ചിന്തയിൽ അവന്റെ മസ്തിഷ്കത്തിലൊക്കെ ഒരു പക്വതയും പാകതയും വിവേകവും ബുദ്ധിയും ഒക്കെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇത് ഈ 40 വയസ്സ് എന്നുള്ളത്. അപ്പൊ അതോടുകൂടിയിട്ട് അവന്റെ ദുർബലത ആരംഭിക്കുകയാണ്. അതായത് അവൻ മരണത്തിലേക്ക് അടുക്കുകയാണ്, അവൻ ആഹ്റത്തിലേക്ക് അടുക്കുകയാണ്, അവന്റെ കബർ ജീവിതത്തിലേക്ക് ഒന്നുകൂടി അടുക്കുകയാണ്. അപ്പൊ ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ, അഹ്കാഫിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹു തനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിയമത്തുകളെ അത് അറിയുക, അതിന് നന്ദി കാണിക്കുക, അതേപോലെ തന്നെ മുസ്ലിമാണെന്നുള്ളത് പ്രഖ്യാപിക്കുക. ഈ 5 കാര്യങ്ങൾ ഖുർആൻ എണ്ണി പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറില് ഇബ്നു കസീറിന്റെ തഫ്സീറുകൾ എടുത്താൽ മതി. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, വഹാദ ഫീഹി ഇർഷാദുൻ, ഈ ആയത്തില് നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. എന്താണത്? മാർഗനിർദ്ദേശമുണ്ട്. ലിമൻ ബലഗൽ അർബഈൻ, 40 വയസ്സെത്തിയ ആളുകൾക്ക്, ശ്രദ്ധിക്കണം, 40 വയസ്സെത്തിയ ആളുകൾക്ക് ഈ ആയത്തിൽ ചില സൂചനകളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. അതെന്താണ്? അന്യുജദ്ദിദ തൗബ, അവൻ നിരന്തരമായി തൗബ ചെയ്തുകൊണ്ടിരിക്കണം. ആലോചിച്ചോ, 40 വയസ്സെത്തി കഴിഞ്ഞ ആളുകൾ ആലോചിച്ചോ, അതിനു മുമ്പ് മരിച്ചു പോയില്ല എന്നുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞു, അതല്ല ഇവിടെ വിഷയം. ഇവിടെ 40 വയസ്സെത്തുന്നതോടുകൂടി കൂടുതൽ ആഹ്റത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാ പറയുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്, നേരെ ഉൾട്ടയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 40 വയസ്സെത്തിയാലും ദുനിയാവിനോടുള്ള ആർത്തി, പൈസ പൈസ, പണം പണം, അല്ലെ, മാലി മാലി, ധനം ധനം, ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് നിരന്തരമായിട്ട് തൗബ ചെയ്തുകൊണ്ടിരിക്കണം. വൽ ഇനാബ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ എപ്പോഴാ? 40 വയസ്സെത്തി കഴിഞ്ഞാലുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 40 വയസ്സെത്തിയതിന് എത്തിയ ഒരാളെ സംബന്ധിച്ചാ പറയുന്നത്. വയാസിം അലൈഹ, ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാണ് എടുക്കണം. ഇതൊക്കെ ആരുടെ വാചകങ്ങളാണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വാചകങ്ങളാണ് ഞാൻ ഈ വായിച്ചത് മൊത്തത്തില്. അപ്പൊ ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പൊ ഖുർആന്റെ ഒരു ആയത്ത് പറഞ്ഞു, അതിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ മറ്റൊരായത്ത്, ആ ആയത്ത് ഏതാണ്? ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത്. ആ 37-ാമത്തെ ആയത്തില് നരകത്തിലുള്ള ആളുകൾ, അവിടെ നരകത്തിന്റെ കടുത്ത ശിക്ഷകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയെങ്കിലും അവരെ ആഗ്രഹിച്ചു പോകും. ആ സമയത്തിൽ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകം, അവലം നുഅമ്മിർകും മാ തദക്കറു ഫീഹി മൻ തദക്കറ, ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ, ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ. ഇവിടെ ഈ ആയുസ് തന്നിട്ടില്ലേ എന്നുള്ളത് എന്തിനാ? മാ തദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിക്കാനും ഞാൻ നിങ്ങൾക്ക് അത്രത്തോളം ചിന്തിക്കാനും പഠിക്കാനുമുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്നുള്ളതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതിന്റെ ബാക്കിയുള്ള തഫ്സീറുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഈ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അവലം അമ്മിർക്കും എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഒന്നിലധികം ഷറഹുകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഷറഹ് എന്താ വെച്ചാല്, 40 വയസ്സാണ്, 40 വയസ്സുവരെ നിങ്ങൾ ജീവിച്ചില്ലേ, ആ വയസ്സാണ് എന്ത്, നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ടൈം, നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ടൈം, നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള ടൈം, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള ടൈം, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ടൈം. ആ 40 വയസ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള തഫ്സീറിൽ കാണാം, അൽ ഉമറു അല്ലദി യഅദറുല്ലാഹു ഇലാ ഇബ്നി ആദം 40 സന, ഒരു മനുഷ്യന്റെ ഒഴിവ് കഴിവുകൾ അള്ളാഹു സ്വീകരിക്കുന്നത് 40 വയസ്സുവരെയാണ്. അതിനുശേഷമുള്ള അവന്റെ ഒഴിവ് കഴിവുകൾ അള്ളാഹു സ്വീകരിക്കില്ല. അതിന്റെ അർത്ഥം തൗബ ചെയ്താൽ സ്വീകരിക്കില്ല എന്നുള്ളതല്ല. പക്ഷെ അവന് ചിന്തിക്കാവുന്ന ഒരു ടൈം, ഒരു ജീവിതം, ഒരു ആയുസ് അത് 40 ആണ്. അതിനുശേഷമുള്ള ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും, നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ദുനിയാവിന്റെ പിന്നാലെയുള്ള പെരക്കം വാശലിന് ഖുറാൻ പഠിക്കാൻ സമയമല്ല, ഹദീസ് പഠിക്കാൻ സമയമല്ല, രാവിലത്തെ ദിക്കറുകള്, വൈകുന്നേരത്തെ ദിക്കറുകള്, 5 നേരത്തെ നമസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കാൻ സമയമല്ല, ഇതിനൊന്നും സമയമല്ല. 40 വയസ്സ് ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ പരലോകത്തേക്ക് ചെല്ലുമ്പോ അല്ല ചോദിക്കാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആയുസ് 40 വയസ്സ്. അതല്ലാത്ത ശറകൾ വേറുണ്ട്, അത് നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്നുള്ളത് അള്ളാഹു ചോദിക്കാണ്. അപ്പൊ രണ്ടായത്തുകൾ പറഞ്ഞു, അതിന്റെ തഫ്സീറുകൾ പറഞ്ഞു. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലൈയ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്നു, വഫി ഹാദിഹിൽ ആയത്തി ദലീലുൻ, ഈ ആയത്തിൽ ഒരു തെളിവുണ്ട്. എന്താ തെളിവ് കേട്ടോ? അല അന്നഹു യംബഗൈ ലിമൻ ബലഗ ഉംറുഹു 40 സന, 60 വയസ്സെത്തിയിട്ടുള്ള ആൾ ശ്രദ്ധ, അല്ല 40 വയസ്സെത്തിയിട്ടുള്ള ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് ഈ ആയത്തിന് തെളിവുണ്ട്. അന്യസ്തക്സിറ മിൻ ഹാദിഹി ദഅവാതി, ഈ പ്രാർത്ഥനകൾ അവൻ വർദ്ധിപ്പിക്കണം, ഈ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന അവൻ വർദ്ധിപ്പിക്കണം. എന്നിട്ട് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചാണ് ആര് വിശദീകരിക്കുന്നത്? ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ സൂറത്തു നസ്ർ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഒന്നിലധികം തഫ്സീറുകൾ അതിന് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിലുള്ള ആയുസ് എടുത്തിട്ടുണ്ട്, അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള അജല് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹംദ് അത് വർദ്ധിപ്പിക്കണം, രണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇതാരോട്? അള്ളാഹുവിന്റെ റസൂലിനോട്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവന് കൂടുതൽ കെയർഫുൾ ആകണം. ദുനിയാവിന്റെ കാര്യത്തിലല്ല പറഞ്ഞത്, ദുനിയാവിന്റെ കാര്യത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, ആഖിറത്തിനെ സംബന്ധിച്ചാ പറയുന്നത്. ഒന്നുകൂടി കെയർഫുൾ ആകുക, നിസ്കാരത്തിന്റെ പള്ളിയുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുക. നമ്മുടെ നാട്ടിൽ പള്ളികൾ ഉണ്ടാകും, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇവിടെ കൂടുതൽ പള്ളിയുമായിട്ട് ബന്ധപ്പെടുക വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ദൈവത്തിന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുക. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് എത്ര കാലം നമ്മൾ പോകും? ഇതൊന്നും കണ്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കിതിനൊന്നും ടൈമില്ല, ഞാൻ ബിസിയാണ്. ഇത് 40 വയസ്സെത്തിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചാ പറയുന്നു, എന്നിട്ടും തിരക്ക് തന്നെ. ഇനി ഈ വിഷയത്തിൽ സലഫുകൾ സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയോ? അവര് 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്തിരുന്നത് എന്നുള്ളത് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീൻ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കിതാബാണ് റിയാദു സ്വാലിഹീൻ. അതിൽ അദ്ദേഹം ഒരു അധ്യായം തന്നെ കൊടുക്കുന്നത് എന്താ അറിയോ? ആ അധ്യായത്തിന്റെ പേര് തന്നെ ബാബുൽ ഹസ്തി അലൽ ഇസ്തിയാദി മിനൽ ഖൈർ ഫി അവാഖിരിൽ ഉംരി, വയസ്സിന്റെ അവസാനത്തിൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്നുള്ള ബാബു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ബാബു കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ആ ബാബിൽ ഉദ്ധരിച്ചിരിക്കുന്നു, അന്നഅഹ്ലുൽ മദീന, മദീനക്കാരായ ആളുകൾ, കാനു ഇദാ ബലഗ അഹദുഹും 40 സന, അവർക്ക് 40 വയസ്സെത്തി കഴിഞ്ഞാൽ തഫറഖ ലിൽ ഇബാദ, അടുത്ത ബിസിനസ് തുടങ്ങുമെന്നല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സന്യാസിമാരാകണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതല്ല, ഞാൻ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് പിന്നെ പള്ളിയിൽ തന്നെ പോയി കുത്തിരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇത് മദീനത്തെ ആളുകളുടെ അവസ്ഥയെ പറയുന്നത്. അവർ 40 വയസ്സ്, ശ്രദ്ധിച്ചോ, 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവർ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കും. ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നത് പോകട്ടെ, അല്ലെ, ചില ആളുകൾക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ സമയമല്ല. ആളുകൾ അങ്ങനെയാണ് പറയാറുള്ളത്, ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല, എന്തിന്? ജിഹാദിന് പോയിട്ടായിരിക്കും. നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്തിന്? അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിന് പോയിട്ടേ, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ ദീന് പഠിക്കാൻ പോയിട്ടായിരിക്കും. ഇതൊക്കെ എത്ര കാലം വെച്ചിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? മദീനക്കാരായ ആളുകൾ 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ ഇബാദത്തിന് വേണ്ടിയിട്ട് അവർ ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹജ്ജാജ്, അദ്ദേഹം അമവി പിന്നെ ഭരണാധികാരികളിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് ഹജ്ജാജ് ബിൻ അബ്ദില്ല. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, തറക്തുൽ മഅസി വദ്ദുനൂബ 40 സന ഹയാ മിന നാസി, 40 കൊല്ലം ഞാൻ തെറ്റുകളൊന്നും ചെയ്തില്ല, അള്ളാഹനെ പൊടിച്ചിട്ടല്ല, നാട്ടുകാരെ പൊടിച്ചു. അമവി ഭരണാധികാരികളിൽ ഉമറാക്കളിൽ ഒരാളാണ് ഹജ്ജാജ് ബിൻ അബ്ദില്ല. 40 കൊല്ലം, 40 വയസ്സ് വരെ. തറക്തുൽ മഅസി വദ്ദുനൂബ 40 സന ഹയാ മിന നാസി സുമ്മ തറക്തുഹ ഹയാ മിന അല്ലാഹ്, അങ്ങനെ 40 വയസ്സെത്തിയതിനു ശേഷം പിന്നെ അള്ളാഹനെ പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കി. അപ്പൊ ഒരു മനുഷ്യന് പാസ്റ്റ് ഉണ്ടാവും, 40 വയസ്സിന് മുമ്പ്, 40 വയസ്സിന് ശേഷം. അപ്പൊ 40 വയസ്സിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾ അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കണം, കാരണം മരണത്തിലേക്ക് അടുക്കുകയാണ്, അവന്റെ ആ ദുർബലത ആരംഭിക്കണം. പിന്നെ 0 ആണല്ലോ, പിന്നെ ഒരാൾ കൂവത്തല്ലല്ലോ. 40 വയസ്സിന് ശേഷം പിന്നീട് ശരീരം ചാതിന്റെ ചില ദുർബലതകൾ കാണിക്കാൻ തുടങ്ങും. അത് നമ്മള് മുടിക്ക് പെയിന്റ് അടിച്ചതുകൊണ്ട് കാര്യമില്ല, മുടിന്റെ കളർ മാറ്റണം, അതിൽ സംശയമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ മറക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഗുളികകൾ വേണ്ടി വരും, മരുന്നുകൾ വേണ്ടി വരും, ശരീരത്തിന്റെ ദുർബലതകൾ ഉണ്ടാകും, അതൊരു സത്യമാണ്. അതൊക്കെ ഇതിന്റെ അർത്ഥങ്ങളാണ്, അടയാളങ്ങളാണ്. നിര എന്നുള്ളത് അടയാളമാണ്, മരണത്തിന്റെ അടയാളമാണ്, ലക്ഷണങ്ങളാണ്, അതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതിനെ കുറിച്ച് നമുക്ക് വേറെ പറയാനുണ്ട്, ഷൈബനെ കുറിച്ച് നിര അതിനെ സംബന്ധിച്ച്. അപ്പോ ഇവിടെ ഹജ്ജാജ് ബിൻ അബ്ദില്ല പറയണത്, 40 വയസ്സ് വരെ ജനങ്ങളെ പിടിച്ചിട്ട് ഞാൻ എന്താക്കി, ഇത് ഒഴിവാക്കി. അതിനുശേഷം എന്ത് ചെയ്തു? അള്ളാഹുവിനെ പിടിച്ചിട്ട് പിന്നീട് അത് ഒഴിവാക്കി എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹജ്ജാജ് അദ്ദേഹം പറയുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അറിയാലോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൗല് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്, അദറക്തു അഹ്ലുൽ ഇൽമി ബിബലദിന, ഞങ്ങളുടെ നാട്ടിലുള്ള അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകളെ ഞങ്ങൾ കണ്ടത്, വഹും യത്ലബൂന ദുനിയ വയുഖാലിതുന്നാസ ഹത്താ യാതിയ ലിഅഹദീം അർബഅൂന സന, അദ്ദേഹം പറയുന്നത് അവർ ജനങ്ങളുമായിട്ട് മിംഗിൾ ചെയ്തിട്ട് ജീവിക്കും, അവർ ദുനിയാവ് തേടും, ഏതുവരെ 40 വയസ്സ് വരെ. ഫൈദ അതത് അലൈഹിം, അങ്ങനെ അവർക്ക് 40 വയസ്സെത്തിയാൽ, യഅതസലുൻ നാസ അവർ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കും, വസ്തഅലു ബിൽ ഖിയാമ എന്നിട്ട് ഖിയാമത്തിൽ വ്യാപൃതരാകും. ഖിയാമത്തിൽ വ്യാപൃതരാകുക എന്ന് പറഞ്ഞാൽ അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകും, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഹത്താ യാതിയഹുമുൽ മൗത്ത്, മരണം വരുന്നത് വരെ പിന്നീട് എന്താണ് അവരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് അവർ ജീവിക്കുമെന്നുള്ളതാണ് ഇതാരാ പറയുന്നത്, ആരാ പറയുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. ഇതായിരുന്നു സലഫുകളുടെ ജീവിതം, ഇതായിരുന്നു സലഫുകളുടെ ജീവിതം. ഇതാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞത്, അവലന്നു അമ്മിർക്കും ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത്. സലഫുകളുടെ ജീവിത രീതി ഇതായിരുന്നു. മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ ബല അഹദുക്കും അർബഈന സന, നിങ്ങൾ ഒരാൾക്ക് 40 വയസ്സെത്തി കഴിഞ്ഞാൽ, ഫല്യഹുദ് ഖിദറഹു മിനല്ലാഹി അസ്സ വജല്ല, അവൻ മരണത്തെ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവൻ കൂടുതൽ അള്ളാഹുവിനെ പേടിച്ചു കൊള്ളട്ടെ, അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ ഷർഹ് ചെയ്തിട്ട് അദ്ദേഹം റിയാദ് സ്വാലിഹീനിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫല്ലദി അംബൈലിൽ ഇൻസാനിക്കമാ തോലബിഹിൽ ഉംറു, ഒരു മനുഷ്യന് അവന് ആയുസ് കൂടുന്തോറും വയസ്സ് കൂടുന്തോറും, അന്നുക്സിറ മിനൽ അമാലി സ്വാലിഹ, സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കണം, നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ നല്ല പ്രവർത്തനങ്ങൾ ഏതാ? നേരത്തെ പറഞ്ഞു, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നേരത്തെ ഹദീസ് പറഞ്ഞു, ഇത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. ദുനിയാവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താ? അതൊരു ഗുറൂറാണ്, മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ് ഇത് ദുനിയാവ് എന്നുള്ളത്. അതെങ്ങനെ വഞ്ചിക്ക? ഇങ്ങനെ തന്നെ വഞ്ചിക്കല്. ശരിയായിട്ട് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ സമയമല്ല, ഖുർആൻ പഠിക്കാൻ സമയമല്ല, ഹദീസ് പഠിക്കാൻ സമയമല്ല. റസൂലുള്ള തന്നെ ഹദീസിൽ പറഞ്ഞു, ആദമിന്റെ മകന് സ്വർണത്തിന്റെ രണ്ട് മലകള്, ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ദഹബിന്റെ രണ്ട് മല, വേറെ ചില ഹദീസുകൾ മാലിന്റെ രണ്ട് മല, പണത്തിന്റെ രണ്ട് കുന്നുകൾ, രണ്ട് പർവ്വതങ്ങൾ, ഒന്ന് വന്നിട്ടുണ്ട്, രണ്ട് വന്നിട്ടുണ്ട്, മൂന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് രണ്ടെണ്ണം അവന് കൊടുത്താൽ, ഇനി ഞാൻ നിസ്കരിച്ച, അല്ലെങ്കിൽ ഇനി ഞാൻ പിന്നെ അള്ളാഹുവിന് ഇബാദത്ത് എടുക്ക് ജീവിച്ച് ഒക്കെ പള്ളിയേറ്റ് ബന്ധപ്പെട്ടൊക്കെ ജീവിച്ചോളാം എന്നുള്ളത് വിചാരിക്കോ? ഇല്ല, മൂന്നാമത്തെ ഒരു സ്വർണത്തിന്റെ മല കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിക്കുമെന്നുള്ളത് എത്ര സത്യമാണത്, എത്ര സത്യമാണെന്ന് നിങ്ങൾ ആലോചിക്കും. ഇന്നിപ്പോ ഇവിടെ ദൈവത്തെ ഇന്നിപ്പോ ഇവിടെ ഒരു ക്ലാസ് എടുക്കണം, എന്തെല്ലാം അതിന് വേണ്ടിയിട്ട് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ഒരു 40 ചെറുപ്പക്കാരിത് പ്രത്യേകം ചെയ്യണം കേട്ടോ, അത് പറയേണ്ട കാര്യമല്ല. പക്ഷെ ഒരു 40 വയസ്സെത്തി കഴിഞ്ഞ ആളുകളെ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങള്, ക്ലാസ്സുകള്, ദൈവത്തിന്റെ ഫീൽഡ്, ഇപ്പൊ ഒന്നുകൂടെ തീർച്ച നടന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണം റെഡിയാക്കണം, സാമ്പത്തികമായിട്ടുള്ള ചെലവുണ്ട്, അതിന്റെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കണം, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ മിങ്കിളാ, പള്ളിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക, സദഖകൾ കൂടുതൽ കൊടുക്കുക, ഇനി കൂടിപ്പോയാലെത്ര കിട്ടും ഒക്കെ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി, അതിൽ എത്ര നമുക്ക് അനുഭവിക്കാൻ പറ്റും? ബാക്കിയുള്ളതൊക്കെ അനന്തരാവകാശികൾക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ നമ്മൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ഖൈറുകൾ, പുണ്യങ്ങൾ നമ്മളെ അനന്തരാവകാശികൾ കിട്ടും, അത് വേറെ കാര്യം, ചിലപ്പോ നേരെ തിരിച്ചു സംഭവിക്കാം. ഇത് ഈ ഓട്ടം എവിടെയാ? അപ്പോ അങ്ങനെ രണ്ടെണ്ണം സ്വർണത്തിന്റെ കൊടുത്താൽ അത് മതി എന്ന് പറഞ്ഞിട്ടിരിക്കും, അത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. വേറെ ഹദീസിൽ പറഞ്ഞല്ലേ, ഒരു മനുഷ്യന് പ്രായമാകുമ്പോ രണ്ടെണ്ണം യുവത്വം വേണം, രണ്ടെണ്ണം ചെറുപ്പാകും, ഒരാൾക്ക് വയസ്സാകുമ്പോ രണ്ട് കാര്യങ്ങൾ ചെറുപ്പാകും. ഏതാ പറഞ്ഞത്? ഒന്ന് മാലിനോടുള്ള സ്നേഹം, ധനത്തോടുള്ള സമ്പത്തിനോടുള്ള സ്നേഹം, അല്ലേ, ദുനിയാവിനോടുള്ള സ്നേഹം. ഹദീസിൽ വന്നതാണ്, ബുഖാരിന്റെ റിപ്പോർട്ടിലുണ്ട്, പിന്നെ സുനനുകളിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു മനുഷ്യന് പ്രായമാകുമ്പോ വയസ്സാകുമ്പോ രണ്ടെണ്ണം യുവത്വം നേടുമെന്നുള്ളതാണ്. രണ്ടെണ്ണം ചെറുപ്പം, എപ്പോഴും ചെറുപ്പമായിരിക്കും രണ്ടെണ്ണം. ഏത്? അത് ഒന്നുതാ പറഞ്ഞത്, ധനത്തോടുള്ള അവന്റെ ആർത്തി, ആ സ്നേഹം, സത്യല്ലേ അത്? അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം, അത് 40-ാമത്തെ വയസ്സിൽ സാധിക്കണം. എന്നിട്ട് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി പറയുന്നു, അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രായം കൂടുന്തോറും എന്താ ചെയ്യേണ്ടത്? സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ കുറച്ച് അവസാന ഭാഗത്ത് അദ്ദേഹം പറയണ് നോക്കോ. അദ്ദേഹം പറയുന്നത് ഫൽവാജിബു അലൽ ഇൻസാനി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, അന്യഹരിസ ഫി ആഖിരി ഉംരി, അവന്റെ അവസാന പിന്നെ പ്രായമെത്തുമ്പോ, അല്ലിഖ്സാരുവിൻ തോഴത്തില്ല, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കല്, വനാസിയമാ ഔജബ അല്ലാഹു അലൈഹി, പ്രത്യേകിച്ചും അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം, ഹംദുകൾ വർദ്ധിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് ഇതാ ജാനി സുറല്ലാഹി അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള വേറൊരു പോയിന്റ് എന്താ വെച്ചാല്, അദ്ദേഹം പറയുന്നത് വെച്ചാല് അന്നമാ കുല്ലമാ തോലബിൽ ഇൻസാനു അലുംബർ കാന ഔലാവിത്ത ദക്കരി, എത്രത്തോളം വയസ്സ് കൂടുന്നോ അത്രത്തോളം എന്താണ് അവൻ ചിന്തിച്ചിട്ട് അവൻ കാര്യങ്ങള് പിന്നെ പഠിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംശയം ഉണ്ടല്ലോ, ആ നേരത്തെ പറഞ്ഞ സംശയത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല് ലാക്കിൻ ലാ ശക്ക, സംശയമല്ല, അന്നമൻ തഖദ്നബ ബിഹിസ്സിൻ, പ്രായം കൂടുതലുള്ള ആളുകളാണ്, ഫഹുവ ഇലൽ മൗത്തി അഖറബു മിനശ്ശാബി, ഒരു ചെറുപ്പക്കാരനേക്കാൾ ഒരു യുവാവിനേക്കാൾ മരണത്തോട് ഏറ്റവും അടുത്തവൻ ആരാണ്? പ്രായം കൂടിയ ആളാണ്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. പ്രായം കൂടുതലുള്ള ആളുകളാണ്, ഇബ്നു സമീന്റെ വാചകമാണ്. ചെറുപ്പക്കാരത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണ് ചെറുപ്പക്കാരേക്കാൾ മരണത്തോട് കൂടുതൽ അടുത്തതാരാണ് അടുത്ത് നിൽക്കുന്നത്? അത് പ്രായം ചെന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രായമാകുമ്പോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ റിയാദ് സ്വാലിഹിലാൽ പറയുന്നത്, ഇബ്നു സമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഉമർ ബിനു അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ വാചകം, തമ്മത് ഹുജ്ജത്തുല്ലാഹി അലാ ഇബ്നിൽ അർബഈൻ, 40 വയസ്സെത്തിയ ഒരാൾക്ക് അള്ളാഹുവിന്റെ ഹുജ്ജത്ത് കംപ്ലീറ്റ് ആയി. ഇനിയൊരു ന്യായമല്ല, ഇനിയൊരു ന്യായം അള്ളാഹുവിനോട് പറയാൻ, ഒരാൾക്ക് 40 വയസ്സെത്തിയിട്ടുണ്ടോ അവന്റെ മേലിൽ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് കംപ്ലീറ്റ് ആയി. അങ്ങനെ അദ്ദേഹം 40-ാമത്തെ വയസ്സിൽ മരിച്ചു. ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇത് ലത്തായിഫിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇബ്രാഹിമു നഹൈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇഹ്തഫിൽ ബിനഫ്സിക ഇദാ ബലഗൽ അർബഈൻ, 40 വയസ്സെത്തി കഴിഞ്ഞാൽ നിന്റെ നഫ്സിനെ സൂക്ഷിച്ചോ, 40 വയസ്സെത്തി കഴിഞ്ഞാൽ നീ കെയർഫുൾ ആയിരിക്കോ, അലർട്ട് ആയിരിക്കോ, ഏത് സമയത്തും എന്താക നിനക്ക് മരണം നിന്നെ പിടികൂടാം. അപ്പൊ ഇതൊക്കെ സലഫുകളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ 40 വയസ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതല്ലാത്ത ആളുകൾ ശ്രദ്ധിക്കണം, ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തണം. എന്നാൽ പ്രത്യേകിച്ച് 40 വയസ്സെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇബാദത്തുകളോട് കൂടുതൽ അടുക്കുക, എന്നിട്ട് അത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക, ആളുകളെ സഹായിക്കുക, സദഖ കൊടുക്കുക, നിർബന്ധ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതാണ് നേരത്തെ പറഞ്ഞ ഖുറാന്റെയും നേരത്തെ പറഞ്ഞ സലഫുകളുടെ ജീവിതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആസാറുകൾ, നിരവധി ആസാറുകൾ ഈ 40 വയസ്സെത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് നിരവധി ആസാറുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ ഒന്നുകൂടി ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക, ആഹ്റത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ ബിസി 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 എന്നുള്ളത് അതങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതമാണ് തീരുക എന്നുള്ളതല്ലാതെ വേറൊന്നും അതുകൊണ്ട് സംഭവിക്കാനില്ല. നമ്മൾ ഇനി എത്ര തന്നെ മെനക്കെട്ടാലും ശരി, അള്ള നമുക്ക് കലാകതറാണല്ലോ അത്. ഒരാൾക്കുള്ള സമ്പത്തി എന്നുള്ളത്, ദുനിയാവ് എന്നുള്ളത് എന്താണ്? ആളുകൾ നേരെ തിരിച്ച മക്കള് ആൺകുട്ടിയില് അല്ലെങ്കിൽ പെൺകുട്ടികള് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മക്കളില്ല, അതൊക്കെ അള്ളാന്റെ കലാകതർ. സമ്പത്തിന്റെ കാര്യം പറയുമ്പോൾ അതെന്റെ സർട്ടിഫിക്കറ്റും, അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു ധാരണ, അതെന്റെ യോഗ്യത, എന്റെ സർട്ടിഫിക്കറ്റ്, എന്റെ എക്സ്പീരിയൻസ് അല്ലേ, എന്റെ കഴിവ്, എന്റെ ബുദ്ധി. അതല്ലാത്ത വിഷയമൊക്കെ വരുമ്പോ അള്ളാന്റെ വിധി. ഇതും അങ്ങനെ തന്നെ, ഒരു റിയാല്, ഒരു ചില്ലിക്കാശ് നമ്മുടെ പോക്കറ്റിക്ക് വരുന്നുണ്ടോ, അത് അള്ളാ തീരുമാനിച്ചത് തന്നെയാണ്. അത് നമ്മൾ എത്ര ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞാലും അള്ളാ തീരുമാനിക്കാത്തതാണോ, കിട്ടൂല. അതിന്റെ ഉദാഹരണങ്ങൾ ദുനിയാവിൽ തന്നെ നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ ഒരുപാടുണ്ടല്ലോ. എത്രയോ ആളുകള് സമ്പത്തുണ്ടായപ്പോ ഹജ്ജ് ചെയ്തില്ല, ഉംറ ചെയ്തില്ല, ഇന്ന് ഫക്കീറന്മാരാ. ആരോഗ്യം ഉണ്ടായിരുന്നപ്പോ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആരോഗ്യമല്ല, ക്യാൻസറാണ്, കിഡ്നി ഇല്ല, ഓക്സിജൻ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ഏറ്റവും വലിയ വായിലായിട്ട് ആര് മതി, മരണം മതി എന്ന് പറയാനുള്ള കാരണം. മരണം മതി ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മരണം മതി. വേറൊരു നസീഹത്തും വേണ്ട, വേറൊരു പിന്നെ ഉപദേശകനും വേണ്ട. ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും അത്തരത്തിലുള്ള ന്യൂസുകളാണ്. ഇപ്പൊ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോ വയസ്സന്മാരൊന്നും മരിക്കണില്ല, ഒക്കെ ചെറുപ്പക്കാരാണ് മരിക്കണെന്നുള്ളത്. അത് ഒരു പ്രത്യേകതയാണ്, അതിന് ചില വിഷയങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അന്ന് യാദൃശ്ചികമായിട്ട് സംഭവിക്കണമെന്നല്ല, ശരാശരി പിന്നെ ആയുസ് കുറഞ്ഞല്ലോ, അതൊക്കെ എന്തുകൊണ്ട്, അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത്, പെട്ടെന്നുള്ള മരണം അതൊക്കെ എന്തിന്റെ ഇതിലാണെന്നുള്ളത്. അപ്പോ നമ്മൾ അലർട്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ, കെയർഫുൾ ആയിരിക്കുക എന്നുള്ളത് പറഞ്ഞാല് ഇതാണ്, നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ദീനിന്റെ കാര്യങ്ങള് അതിനെ പറ്റി അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഒരാൾക്ക് ഈ ഫീൽഡായിട്ട് ഒരു ബന്ധമല്ലല്ലോ, ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അള്ളാഹുവിന്റെ ദീനായിട്ടോ ദൈവത്തിന്റെ ഫീൽഡുമായിട്ടോ ഒരു ബന്ധമല്ല. അവരങ്ങനെ വേറൊരു വഴിക്ക്. പിന്നെ അതൊക്കെ ആലോചിക്കണമെങ്കിൽ എന്ത് വേണം, ഡോക്ടർ
ഒരു എക്സ്റേ എടുക്കാൻ പറയണം, അല്ലെങ്കിൽ ഒരു സി ടി സ്കാൻ എടുക്കാൻ പറയുമ്പോൾ അപ്പൊ അള്ളാഹ് ഓർമ്മ വരും, അപ്പൊ ഖുർആൻ ഓർമ്മ വരും, അപ്പൊ ഹദീസ് ഓർമ്മ വരും. ഇതാണല്ലോ മനുഷ്യന്റെ ഒരു പൊതുസ്ഥിതി. അപ്പൊ ആരോഗ്യം ഉണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, നിയമത്തുകൾ കിട്ടുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ. നമ്മളൊന്ന് സജീവ ദൈവത്തിന്റെ ഫീൽഡ്, ആളുകൾക്കൊന്ന് സഹായിക്കുക, ആ രംഗത്തൊക്കെ ഒന്ന് ഉഷാറാകുക, പറയാതെ തന്നെ കണ്ടറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഖുറാനൊക്കെ പഠിക്കുക, ഹദീസ് പഠിക്കുക, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്കറുകള്, അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്കറുകള്, കുറച്ചൊക്കെ സുന്നത്തായ കാര്യങ്ങള്, അങ്ങനെ ഈ ദീനി ഫീൽഡുമായിട്ട് ഒരു ടച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം.